ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. ദേശീയഗീതം വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തിന്റെ ഭാഗമായ പ്രത്യേക ചർച്ചയ്ക്ക് ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കമിട്ടു. 10 വർഷത്തിനിടെ യുദ്ധമോചനയിലൂടെ രാജ്യത്തെ പൌരന്മാരുടെ സാമ്പത്തിക ശേഷി വർദ്ധിച്ചതായി കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ. കൊച്ചിയിൽ നടിയെ പീഡിപ്പിച്ചുവെന്ന കേസിൽ 8-ാം പ്രതി നടൻ ദിലീപിനെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കുറ്റവിമുക്തനാക്കി. 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാർ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ ഇന്ന് നിശബ്ദ പ്രചാരണം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. ദേശീയഗീതം വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തിന്റെ ഭാഗമായ പ്രത്യേക ചർച്ച ലോക്സഭയിൽ ആരംഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ചർച്ചകൾക്ക് തുടക്കമിട്ടത്. 10 മണിക്കൂറാണ് ചർച്ചയ്ക്ക് സമയം നൽകിയിരിക്കുന്നതെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. രാജ്നാഥ് സിംഗ് അടക്കം കേന്ദ്രമന്ത്രിമാരും കോൺഗ്രസിനുവേണ്ടി ഉപനേതാവ് ഗൌരവ് ഗൊഗോയും പ്രിയങ്കാഗാന്ധിയും ദീപേന്ദ്ര ഹൂഡയും സംസാരിക്കും. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് ഇന്ന് വന്ദേമാതര ചർച്ചയും നാളെയും മറ്റന്നാളുമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ ചർച്ചയും നടത്താൻ തീരുമാനമായത്. നാളെ രാജ്യസഭയിൽ വന്ദേമാതര ചർച്ചയ്ക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കമിടും. ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് രാജ്യസഭയിൽ SIR വിഷയത്തിൽ ചർച്ച. ഇന്ത്യൻ പാരമ്പര്യങ്ങളെയും മൂല്യങ്ങളെയും അടിസ്ഥാനമാക്കിയാണ് ദൂരദർശൻ സുപ്രഭാതം പരിപാടി അവതരിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സുപ്രഭാതം അറിവിന്റെയും പ്രചോദനത്തിന്റെയും നന്മയുടെയും സംഗമമാണെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7-ന് അരമണിക്കൂർ ദൈർഘ്യം വരുന്ന സുപ്രഭാതം പരിപാടി ദൂരദർശൻ സംപ്രേഷണം ചെയ്യുന്നത്. പൈതൃക സംരക്ഷണത്തിനായി യുനെസ്കോയുടെ അന്തർ ഗവൺമെന്റ് സമിതിയുടെ 20-ാം സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ ആരംഭിക്കും. യുനെസ്കോയിലെ ഇന്ത്യയുടെ അംബാസഡറും സ്ഥിരം പ്രതിനിധിയുമായ വിശാൽ വി ശർമ്മയുടെ അധ്യക്ഷതയിലാണ് സമ്മേളനം. കാശി തമിഴ് സംഗമത്തിന്റെ ഭാഗമായി എത്തിയ തമിഴ് സംഘത്തിന് വാരാണസിയിൽ സ്വീകരണം നൽകി. എഴുത്തുകാരും മാധ്യമപ്രവർത്തകരും ഉൾപ്പെടുന്നതാണ് സംഘം. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരതം എന്ന ദർശനം ഉൾക്കൊണ്ടാണ് കാശി തമിഴ് 4.0 സംഗമം. ചൈനയുമായി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 32 വർഷത്തിനുശേഷം ഇന്ത്യ ഷാങ്ഹായിയിൽ പുതിയ കോൺസുലേറ്റ് കെട്ടിടം തുറന്നു. ചൈനയിലെ ഇന്ത്യൻ അംബാസഡർ പ്രദീപ് കുമാർ റാവത്തും കോൺസൽ ജനറൽ പ്രതീക് മാത്തൂറും ചേർന്നാണ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തത്. 10 വർഷത്തിനിടെ മുദ്രായോജനയിലൂടെ രാജ്യത്തെ പൌരന്മാരുടെ സാമ്പത്തിക ശേഷി വർദ്ധിച്ചതായി കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ പറഞ്ഞു. പദ്ധതി നടപ്പാക്കിയതിന്റെ ഭാഗമായി 25 കോടി ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് പുറത്തേക്ക് വന്നതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. എല്ലാ വീടുകളിലും വൈദ്യുതിയും ശുചിമുറിയും ലഭ്യമാക്കാൻ ഗവൺമെന്റിന് കഴിഞ്ഞെന്നും അദ്ദേഹം അറിയിച്ചു. മോദി ഗവൺമെന്റിന്റെ നയം സാമൂഹിക നീതിയുടെ ആത്മാവ് ഉയർത്തിയെന്നും അർജുൻ റാം മേഘ്വാൾ വ്യക്തമാക്കി. ഈ പാൻ കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാൻ ഗവൺമെന്റ് ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന ഇമെയിൽ സന്ദേശം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാന്വേഷണ യൂണിറ്റ് അറിയിച്ചു. സാമ്പത്തികവും സുപ്രധാനവുമായ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ആവശ്യപ്പെട്ട് ലഭിക്കുന്ന ഇമെയിലുകൾ, ലിങ്കുകൾ, കോളുകൾ എന്നിവയോട് പ്രതികരിക്കരുതെന്ന് PIB ഫാക്ട് ചെക്ക് യൂണിറ്റ് നിർദ്ദേശിച്ചു. ഇൻഡിഗോ വിമാനങ്ങളുടെ കൂട്ട റദ്ദാക്കലുമായി ബന്ധപ്പെട്ട ഹർജി അടിയന്തരമായി പരിഗണിക്കാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. കേന്ദ്ര ഗവൺമെന്റ് വിഷയം ഇതിനകം തന്നെ പരിഗണിച്ചിട്ടുണ്ടെന്ന് കാണിച്ചാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ നടപടി. 2017 കൊച്ചിയിൽ നടിയെ പീഡിപ്പിച്ച കേസിൽ ഗൂഢാലോചന കുറ്റം ചുമത്തപ്പെട്ട 8-ാം പ്രതി നടൻ ദിലീപിനെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കുറ്റവിമുക്തനാക്കി. 1-ാം പ്രതി പൾസർ സുനി മുതൽ 6-ാം പ്രതി വരെ കൂട്ടബലാത്സംഗമടക്കം ആരോപണങ്ങളിൽ കുറ്റക്കാരാണെന്നും കോടതി ഉത്തരവിട്ടു. ഇവരുടെ ശിക്ഷ ഈ മാസം 12-ന് വിധിക്കും. സെഷൻസ് ജഡ്ജി അണി ഹണി എം വർഗീസാണ് 8 വർഷത്തോളം നീണ്ട വിചാരണയ്ക്കൊടുവിൽ തുറന്ന കോടതിയിൽ വിധി പ്രസ്താവിച്ചത്. ദിലീപാണ് കുറ്റകൃത്യത്തിന് പിന്നിലെ മുഖ്യ ഗൂഢാലോചനക്കാരൻ എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആരോപണം. 2017 ഫെബ്രുവരി 17 കൊച്ചി നഗരപ്രാന്തത്തിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ നടിയെ പീഡിപ്പിച്ച ശേഷം വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തുവെന്നായിരുന്നു കേസ്. നടിയെ തട്ടിക്കൊണ്ടുപോകാനും പീഡിപ്പിക്കാനും ക്രിമിനൽ ഗൂഢാലോചന നടത്തിയത് ദിലീപാണെന്ന് പൾസർ സുനി അടക്കം പ്രതികൾ മൊഴി നൽകിയിരുന്നു. മാർട്ടിൻ ആന്റണി, മണികണ്ഠൻ, വിജേഷ്, സലീം, പ്രദീപ്, ചാർലി തോമസ് എന്നിവരാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയ മറ്റു പ്രതികൾ.
കേസിൽ ഹൈക്കോടതി ജാമ്യം അനുവദിക്കുന്നതുവരെ 80 ദിവസം ദിലീപ് കസ്റ്റഡിയിലായിരുന്നു. ഒരു സംഘം ക്രിമിനൽ പോലീസുകാർ മെനഞ്ഞ കള്ളക്കഥ പൊളിഞ്ഞുവെന്നും സത്യം ജയിച്ചുവെന്നും നടൻ ദിലീപ് പ്രതികരിച്ചു. തന്റെ കരിയറും ഇമേജും ജീവിതവും തകർക്കാനാണ് ശ്രമം നടത്തിയതെന്നും ഇതിനെതിരായ നിയമപോരാട്ടത്തിൽ ഒപ്പം നിന്ന് എല്ലാവർക്കും നന്ദി പറയുന്നുവെന്നും ദിലീപ് മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടത്തുന്ന 7 ജില്ലകളിൽ ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ജില്ലകളിൽ നാളെ രാവിലെ 7 വോട്ടെടുപ്പ് തുടങ്ങും. ഇവിടങ്ങളിലെ പരസ്യപ്രചാരണം ഇന്നലെ വൈകിട്ട് സമാപിച്ചു. ആദ്യഘട്ടത്തിൽ 1,32,83,789 വോട്ടർമാർക്കാണ് സമ്മതിദാനാവകാശം. ഇതിൽ 70,32,444 പേർ സ്ത്രീകളും 62,51,219 പേർ പുരുഷന്മാരുമാണ്. 126 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും 456 പ്രവാസി വോട്ടർമാരും പട്ടികയിലുണ്ട്. ഒരു ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥി ഉൾപ്പെടെ 36,630 സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ടത്തിൽ മത്സരരംഗത്ത്. രണ്ടാംഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചാരണം നാളെ വൈകിട്ട് അവസാനിക്കും. വ്യാഴാഴ്ചയാണ് തൃശൂർ മുതൽ കാസർകോട് വരെ ജില്ലകളിൽ രണ്ടാംഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ മാസം 11 രണ്ടാംഘട്ടത്തിൽ വോട്ടെടുപ്പും 13 വോട്ടെണ്ണലും നടക്കുന്നതിനാൽ നാളെ വൈകിട്ട് 6 മുതൽ 11 പോളിംഗ് അവസാനിക്കുന്നതുവരെയും 13 വടക്കൻ ജില്ലകളിൽ ഡ്രൈ ഡേ പ്രഖ്യാപിച്ചു. കണ്ണൂർ ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ഡ്രൈ ഡേ പ്രഖ്യാപിക്കണമെന്ന് കർണാടകത്തിലെ കുടക് ജില്ലാ പോലീസ് അധികൃതരോട് കണ്ണൂർ ജില്ലാ കലക്ടർ അഭ്യർത്ഥിച്ചു. മലപ്പുറം എടക്കര മൂത്തേടം പഞ്ചായത്തിലെ 7 വാർഡിലെ UDF സ്ഥാനാർത്ഥി കുഴഞ്ഞുവീണു മരിച്ചു. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി വട്ടത്ത് ഹസീനയാണ് മരിച്ചത്. 52 വയസ്സായിരുന്നു. രാത്രി വരെ നീണ്ട പ്രചാരണത്തിന് ശേഷം വീട്ടിലെത്തിയ ശേഷമായിരുന്നു മരണം. രണ്ടാംഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിലെ പോസ്റ്റ് ഓഫീസുകൾ ഇന്ന് വൈകിട്ട് 6 വരെ തുറന്ന് പ്രവർത്തിക്കും. തപാൽ ബാലറ്റിനുള്ള അപേക്ഷകളും തപാൽ ബാലറ്റുകളും അയക്കുന്നതിനും സ്വീകരിക്കുന്നതിനും വേണ്ടിയാണ് നടപടി. സംസ്ഥാനത്തെ ആദ്യത്തെ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ വോട്ടെടുപ്പിന് മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി. പോളിംഗ് ഉദ്യോഗസ്ഥരുടെ സംഘം പോളിംഗ് സാമഗ്രികളുമായി ബൂത്തുകളിലേക്ക് യാത്ര തിരിച്ചു. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
സംസ്ഥാനത്തെ പ്രഥമ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലെ വിവിധ ബൂത്തുകളിലേക്ക് പോളിംഗ് ഉദ്യോഗസ്ഥരുടെ സംഘം പുറപ്പെട്ടു തുടങ്ങി. മൂന്നാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് സംഘം പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങി യാത്ര തിരിച്ചത്. പഞ്ചായത്തിലെ 14 വാർഡുകളിലേക്കാണ് പോളിംഗ് സംഘം പോകുന്നത്. ഓരോ വാർഡിലേക്കും പോളിംഗ് ഉദ്യോഗസ്ഥരുടെ 5 സംഘത്തിന് പുറമെ സുരക്ഷാ ഉദ്യോഗസ്ഥരും വഴികാട്ടിയായി ആദിവാസി ഉന്നതിയിൽ നിന്നുള്ളവരുമുണ്ടാകും. ദേവികുളം സബ് കളക്ടർ ആര്യയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് ഇടമലക്കുടി ടീമിന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി യാത്രയാക്കിയത്. നാളെ പോളിംഗ് അവസാനിച്ചാൽ ഇടമലക്കുടിയിൽ നിന്ന് അടുത്ത ദിവസം മാത്രമായിരിക്കും പോളിംഗ് ഉദ്യോഗസ്ഥർ മടങ്ങിയെത്തുക.
ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പര നാളെ തുടങ്ങും. ഒഡീഷയിലെ കട്ടക് ബരാബതി സ്റ്റേഡിയത്തിൽ രാത്രി 7 ആദ്യ മത്സരം. പരമ്പരയിൽ 5 മത്സരങ്ങളുണ്ട്. ദക്ഷിണാഫ്രിക്കൻ പര്യടനം നടത്തുന്ന ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം രണ്ടാം മത്സരത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8:30 കേപ് ടൌണിലെ ഹാർട്ട്ലി വെയിൽ സ്റ്റേഡിയത്തിൽ ആതിഥേയരെ നേരിടും. പരമ്പരയിൽ 3 മത്സരങ്ങളുണ്ട്. ISSF ഷൂട്ടിംഗ് വേൾഡ് കപ്പ് ഫൈനൽ മത്സരത്തിൽ വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ ഇനത്തിൽ സിമ്രാൻ പ്രീത് കൌർ സ്വർണ്ണ മെഡൽ നേടി. പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻസ് ഇനത്തിൽ ഐശ്വര്യ പ്രതാപ് സിംഗ് തോമറിനാണ് വെള്ളി മെഡൽ. സ്ക്വാഷ് ലോകകപ്പിന് നാളെ ചെന്നൈ SDAT സ്റ്റേഡിയത്തിൽ തുടക്കമാകും. ആതിഥേയരായ ഇന്ത്യയ്ക്ക് പുറമെ ഈജിപ്ത്, മലേഷ്യ എന്നിവയുൾപ്പെടെ 12 രാജ്യങ്ങൾ പങ്കെടുക്കും. പുരുഷ ടീമിൽ ഇന്ത്യക്കായി 1 നമ്പർ താരം അഭയ് സിംഗ് വേലവൻ സിന്ധിൽകുമാറിനൊപ്പം കളിക്കും. വനിതാ വിഭാഗത്തിൽ 1 നമ്പർ താരം അനാഹത് സിംഗും ജോഷ്ന ചിന്നപ്പയുമാണ് മത്സരിക്കുക. ഈ മാസം 14 സ്ക്വാഷ് ലോകകപ്പ്. കുന്നമംഗലത്ത് സംസ്ഥാന ജൂനിയർ വോളിബോളിൽ കോഴിക്കോട് ജേതാക്കളായി. ഫൈനലിൽ തിരുവനന്തപുരത്തെയാണ് ആതിഥേയർ പരാജയപ്പെടുത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള ദ്വാരപാലക കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ 1 ദിവസത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് നടപടി. പത്മകുമാറിനെ പോലീസ് ക്ലബ്ബിൽ ചോദ്യം ചെയ്യും. കട്ടിളപ്പാളി കേസിൽ പത്മകുമാറിന്റെ ജാമ്യഹർജിയിൽ വാദം പൂർത്തിയായി. ഈ മാസം 12 വിധി പറയും. റിമാൻഡ് കാലാവധി നീട്ടാനായി തിരുവാഭരണം മുൻ കമ്മീഷണർ എൻ വാസുവിനെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയഗീതം വന്ദേമാതരത്തിന്റെ 150th വാർഷികത്തിന്റെ ഭാഗമായ പ്രത്യേക ചർച്ചയ്ക്ക് ലോക്സഭയിൽ പ്രധാനമന്ത്രി തുടക്കമിട്ടു. 10 വർഷത്തിനിടെ മുദ്രായോജനയിലൂടെ രാജ്യത്തെ പൌരന്മാരുടെ സാമ്പത്തിക ശേഷി വർദ്ധിച്ചതായി കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ. കൊച്ചിയിൽ നടിയെ പീഡിപ്പിച്ചുവെന്ന കേസിൽ 8 നടൻ ദിലീപിനെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കുറ്റവിമുക്തനാക്കി. 1 മുതൽ 6 പ്രതികൾ കുറ്റക്കാർ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടത്തുന്ന 7 ജില്ലകളിൽ ഇന്ന് നിശബ്ദ പ്രചാരണം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് നാളെ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.